വലഖദ് ആതൈന, തീർച്ചയായും ലുഖ്മാനിന് നാം നൽകിയിട്ടുണ്ട്. വലഖദ്, അത് പദം ഏതാണ് വലഖദ് എന്നുള്ളത്? അവിടെ മൂന്ന് തഹ്കീദാണ് വരുന്നത്. ഈ പദങ്ങളൊക്കെ അങ്ങനെ തന്നെ പഠിക്കണം, എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോകണം. വെറുതെ വലഖദ് എന്നുള്ളതുകൊണ്ട് ഓതി പോയാൽ പോരാ. അവിടെ മൂന്ന് തഹ്കീദാണ്. ഒന്ന് വാവ്, ആ വാവ് കസമിന്റെ വാവാണ്. പിന്നെ ഒന്ന് വാവ്, മറ്റൊന്ന് ലാമ്, മറ്റൊന്ന് ഖദ്. അത് മൂന്നും കൂടി ചേർന്നാണ് വലഖദ് എന്നുള്ളത്. ഒരൊറ്റ പദമല്ല, അവിടെ മൂന്ന് തഹ്കീദാണ് അത് വന്നിട്ടുള്ളത്. വാവ് വാവുൽ ഖസം, പിന്നെ ലാമ്, ലാമു തഹ്കീദ്, ഖദ് തീർച്ചയായും എന്നുള്ള അർത്ഥം. അപ്പൊ അത് മൂന്ന് പദങ്ങളാണ് നടത്തം. വലഖദ് തീർച്ചയായും, മനസ്സിലായല്ലോ. അപ്പൊ അതങ്ങനെ തന്നെ പഠിച്ചിട്ട് വെക്കണം. ആതൈന എന്നുള്ളതിന്റെ അർത്ഥം അഅത്വൈന, അഅത്വ എന്നാണ് നൽകുക. അഅത്വ നൽകുക. വലഖദ് ആതൈന, തീർച്ചയായും നാം നൽകിയിട്ടുണ്ട്. അതായത് അഅത്വൈന, നാം നൽകിയിട്ടുണ്ട്. ലുഖ്മാന, ലുഖ്മാന് നാം നൽകിയിട്ടുണ്ട്. ലുഖ്മാൻ എന്നുള്ളത് ഇസ്മു റജുൽ, ഒരാളുടെ പേരാണ് ലുഖ്മാൻ. ലുഖ്മാന് നാം നൽകിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അൽ ഹിക്മത്ത്, ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. ഹിക്മത്ത് എന്താന്നുള്ളത് പറഞ്ഞുതരാം. ലുഖ്മാന് നാം ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും ലുഖ്മാന് നാം ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണത് ഹിക്മത്ത്? അനിഷ്കുറില്ല, അള്ളാഹുവിന് ശുക്ർ കാണിക്കണം. ശക്കറ ഇഷ്കുർ, ശുക്ർ കാണിക്കണം. അനിഷ്കുറില്ല, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. ഓരോ പദങ്ങളുടെ അർത്ഥം നോക്ക്. വമൈ യഷ്കുർ, വമൈ യഷ്കുർ, മനാര് യഷ്കുർ, ശക്കറ യഷ്കുർ, ആരാണോ നന്ദി കാണിക്കുന്നത്, ഫൈന്നമ, അപ്പോൾ തീർച്ചയായും യഷ്കുർ അവൻ നന്ദി കാണിക്കുന്നത് നഫ്സിഹി, തന്റെ നഫ്സിന് വേണ്ടി തന്നെയാണ് അവൻ നന്ദി കാണിക്കുന്നത്. ഒരാൾ ശുക്ർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കു വേണ്ടി തന്നെയാണ്? അവന് വേണ്ടി തന്നെയാണ്, അവന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ലിനഫ്സിഹി എന്ന് പറഞ്ഞാല് തനിക്ക് വേണ്ടി തന്നെയാണ്. നഫ്സ്, ലിനഫ്സിഹി. വമൻ കഫറ, ശക്കറ കഫറ, ശക്കറ നന്ദി കാണിച്ചു, കഫറ നന്ദികേട് കാണിച്ചു. വമൻ കഫറ, ഇനി ആര് നന്ദികേട് കാണിക്കുന്നു? അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നു. കഫറ ഫൈനല്ലാ, തീർച്ചയായിട്ടും അള്ളാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഹമീദാണ്. അള്ളാഹുവിന് രണ്ട് ഇസ്മുകളാണ്, വിശദീകരിക്കുമ്പോൾ പറഞ്ഞുതരാം. ഗനി എന്താണ്, ഹമീദ് എന്താണ്? ഗനി ഹമീദ് അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകളാണ്, ഗനി ഹമീദ്. അപ്പൊ അള്ളാഹു ആരാണ്? ഗനിയാണ്, അള്ളാഹു ഹമീദാണ്. ഗനി എന്ന് പറഞ്ഞാല് ധന്യൻ, ആരുടെയും ആശ്രയം വേണ്ടാത്തവൻ എന്നാണ് അർത്ഥം. ഹമീദ് അറിയാലോ, ഹമീദ്, അല്ലാഹു സ്തുത്യർഹനുമാകും. വൈദ് ഖാല ലുഖ്മാൻ ലിബ്നിഹി, ലുഖ്മാൻ പറഞ്ഞ സന്ദർഭം. വൈദ് ഖാല, ഇത് ഖാല, ഖാല പറഞ്ഞു. ആര് പറഞ്ഞു? ലുഖ്മാൻ, ലുഖ്മാൻ പറഞ്ഞ സന്ദർഭം. ലിബ്നിഹി തന്റെ മകനോട്, ഇബ്നുൻ മകൻ, ആരുടെ പറഞ്ഞു? തന്റെ മകനോട്. വഹുവ യഅലുഹു, വഅല യഅലു, വഅലു ഉപദേശം. സാധാരണ നമ്മൾ മലയാളത്തിൽ അതന്നെ പറയല്ലേ, വഅലു പറയാന്നറിയല്ലേ, അതന്നെയാണ് ഉപദേശം. മൗഇലത്ത് ലഹുദു ഇലാ സബീലി റബ്ബിക ബിൽഹിക്മതി വൽമൗഇലത്തിൽ ഹസന, മൗഇലത്ത് വഅല യഅലു. ലുഖ്മാൻ തന്റെ മകനെ വഅലു കൊടുക്കാണ്, ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ, യാ ബുനയ്യ, എന്റെ പുന്നാര മോനെ എന്നുള്ള അർത്ഥം. യാ ബുനയ്യ, യാ ബുനയ്യ, ലാ തുശ്രിക്ക ബില്ലാ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. അഷറക യുശ്രിക്കും പങ്കുചേർക്കുക, അല്ലാഹുവിൽ പങ്കുചേർക്കരുത്. ഇന്ന ഷിർക്ക തീർച്ചയായും ഷിർക്ക് ലുൽമുൻ അലൈം, തീർച്ചയായും അത് വമ്പിച്ച ലുൽമു തന്നെയാണ് ഷിർക്ക് എന്നുള്ളത്. ലുൽമുൻ അലൈം, ഇന്ന ഷിർക്ക ലുൽമുൻ അലൈം. അതിന്റെ അർത്ഥം നീ വിശദീകരണം നോക്കോ. വലക്കത് ആത്തേനാ ലുഖ്മാൻ, ലുഖ്മാന് നാം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്ത് കൊടുത്തിട്ടുണ്ട്? ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. ആരാണ് ലുഖ്മാൻ? ലുഖ്മാൻ എന്നുള്ളത് റജുലുൻ സ്വാലിഹ്, അല്ലെങ്കിൽ അബ്ദുൻ സ്വാലിഹ്, സദ്വൃത്തനായ ഒരു അടിമയാണ്. ആര് അടിമയായിരുന്നു? ആര്? ലുഖ്മാൻ അലൈഹിസ്സലാം. ലുഖ്മാൻ പ്രവാചകനാണോ അല്ലേ എന്നുള്ള കാര്യത്തില് രണ്ടഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഒരഭിപ്രായം അദ്ദേഹം നബിയായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അഭിപ്രായം അദ്ദേഹം നബിയല്ല എന്നുള്ളതാണ്. ഏത്? നബിയാണെന്നുള്ളത് ദുർബലമായിട്ടുള്ള അഭിപ്രായം. അത് സ്വഹീഹല്ല എന്നുള്ളതാണ് അതിനെ തഹ്ഖീഖ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള മുഫസ്സിരീങ്ങള്, ചരിത്രകാരന്മാര്, ഹദീസുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പ്രബലമായ അഭിപ്രായത്തിൽ അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ഹക്കീമായിരുന്നു, റജുലായിരുന്നു, റജുലുൻ സ്വാലിഹായിരുന്നു, ഹക്കീമായിരുന്നു. അദ്ദേഹം നബിയല്ല എന്നുള്ള കാര്യത്തിൽ ഇത്തിഫാഖ് ഉണ്ട് എന്നുള്ളത് പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അതിനാണ് മുൻഗണന കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഉലമാക്കളിൽ ജംഹൂറിന്റെയും അഭിപ്രായം, അതേപോലെ തന്നെ സലഫുകളിൽ ജംഹൂറിന്റെയും അഭിപ്രായം എന്താണ്? അദ്ദേഹം നബിയല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഹക്കീമായിരുന്നു, വിവരമുള്ള ഒരു പണ്ഡിതനായിരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഇബ്നു കസീർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി ലുഖ്മാൻ നബിയാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകനാണ്, അദ്ദേഹത്തിന് നബുവത്ത് കൊടുത്തു എന്നുള്ളത് നസ്സായിട്ട് പറഞ്ഞിട്ടില്ല, ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഹദീസിലും പറഞ്ഞിട്ടില്ല. രണ്ടാമത് ഇബ്നു കസീർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം അടിമയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് അദ്ദേഹം പ്രവാചകനാണെന്നുള്ളതിന് എതിൽ നിൽക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹം കറുത്തവർഗക്കാരനായിരുന്നു, അബ്ദായിരുന്നു, ഹബശിയായിരുന്നു, അബ്സിനിക്കാരനായ ഒരടിമയായിരുന്നു, മിസറിലെ സുഡാനുകളിൽ നിന്നുള്ളവനായിരുന്നു എന്നൊക്കെയുള്ള ഇന്നൊരുപാട് അക്കോലകൾ കാണാം. അപ്പൊ ഈ തെളിവുകൾ വെച്ചിട്ടൊക്കെയാണത് ജംഹൂറിന്റെ അഭിപ്രായം. ജംഹൂർ സലഫ് അല്ലെങ്കിൽ ജംഹൂർ ഉലമ എന്ന് പറഞ്ഞത് നബിയല്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് സ്വഹീഹായിട്ടുള്ള അഭിപ്രായം, നബിയല്ല എന്നുള്ളതാണ് സ്വഹീഹായിട്ടുള്ള അഭിപ്രായം. അപ്പൊ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ആലിമായിരുന്നു, അദ്ദേഹം ഹക്കീമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് വലക്കത് ആത്തേന, ലുഖ്മാന് നാം കൊടുത്തിട്ടുണ്ട് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. ഹിക്മത്ത് എന്നുള്ളതിന് ഖുർആൻ ഒന്നിലധികം അർത്ഥങ്ങളിൽ ആശയങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് എന്ത്? ഹിക്മത്ത് എന്നുള്ളത്. നുബുവത്ത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇൽമു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ ഹദീസിലൊക്കെ ധാരാളം കണക്കിന് വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്ത്? ഹിക്മത്ത് എന്നുള്ളത്. സുന്നത്തിന് ഖുർആൻ എന്ത് പ്രയോഗിച്ചിട്ടുണ്ട്? ഹിക്മത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഹിക്മത്തിന്റെ അർത്ഥം പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ്. ഒന്ന് അൽ അഖൽ, രണ്ട് ഇൽമ്, മൂന്ന് അമല്, നാല് അലിസാബത്ത് ഫിലുമോർ. ഈ നാല് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരിക. ഹിക്മത്ത് എന്നുള്ളത് വെറും ഇൽമല്ല, അതുകൊണ്ടാണ് സഅദി എന്ത് പറഞ്ഞിട്ടുള്ളത്? ചില ആൾക്കാർ ആലിമായിരിക്കും പക്ഷെ ഹിക്മത്ത് ഉണ്ടാവില്ല. ലുഖ്മാൻ അലൈഹിസ്സലാം ആലിമായിരുന്നു, ഹക്കീമായിരുന്നു. ചില ആൾക്കാർ നല്ല പണ്ഡിതന്മാരായിരിക്കും പക്ഷെ അവർക്ക് ഹിക്മത്ത് ഉണ്ടാവില്ല. ഒരു ഹിക്മത്തുണ്ട്, ആ ഹിക്മത്തിൽ എന്തെല്ലാം അർത്ഥങ്ങൾ പെടും? നമ്മൾ പറഞ്ഞു ഖുർആനിൽ ഒന്നിലധികം അർത്ഥങ്ങളിൽ ഹിക്മത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ അർത്ഥം ഒന്നല്ല അഖൽ, ഹിക്മത്തിൽ എന്തൊക്കെ പെടും? അഖൽ പെടും, നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. അപ്പൊ ലുഖ്മാന് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, വലിയ നല്ല അറിവുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, നല്ല അറിവുള്ള ഒരാളായിരുന്നു. വൽ അമല ബിഹി, അതേപോലെ തന്നെ ആ എൽമിനനുസരിച്ചിട്ട് അമല് ചെയ്തിരുന്ന ആളായിരുന്നു. വലിസാബത്ത് ഫിൽ ഉമൂർ, നല്ല കാര്യങ്ങളൊക്കെ ഉചിതമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന ആളായിരുന്നു, നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു. അവര് പക്വമായിട്ട് സംസാരിക്കാൻ, ഉചിതമായ തീരുമാനമെടുക്കാൻ, ഏതൊരു കാര്യമാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് ശരിയായിരിക്കും, കറക്റ്റ് മർമ്മത്തിന് കൊള്ളുന്ന അഭിപ്രായമായിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു കാര്യം പറയുകയാണെങ്കിലും അത് നല്ല എന്താണ് അതിന്റെ കറക്റ്റ് പോയിന്റ് ആയിരിക്കും അദ്ദേഹം സംസാരിക്കാം. അപ്പൊ നല്ല ബുദ്ധിമാനായിരുന്നു, നല്ല ഇൽമുണ്ടായിരുന്നു, ആ ഇലിമിനെ അനുസരിച്ചിട്ട് അദ്ദേഹം അമൽ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഈ നാല് അഞ്ചോളം വിഷയങ്ങൾ ഏതിൽ പെടും? ഹിക്മത്തിൽ പെടും. അപ്പൊ വലക്കത് ആത്തേന ലുക്കമാൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അതിൽ പെട്ടും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ലുക്മാൻ അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ് ഇത്, ഈ ഹിക്മത്ത് എന്നുള്ളത്. അപ്പൊ ചില ആൾക്കാർക്ക് നല്ല ഇൽമുണ്ടാവും, പക്ഷെ ഹിക്മത്ത് ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് പിന്നെ ഹിക്മത്ത് ഉണ്ടാവും, ഇൽമുണ്ടാവില്ല. ഇത് രണ്ടും കൊടുത്തിട്ടുള്ള ആളാണ് ലുക്മാൻ അലൈഹിസ്സലാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ പെട്ടോ, ഹിക്മത്തിൽ പെട്ടു. അപ്പൊ തക്കതായ മർമ്മത്തിനനുസരിച്ച് കൊള്ളുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പിന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, നിരവധി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ സഹിയായിട്ട് വന്നിട്ടുള്ളതുണ്ട്, സഹിയായിട്ട് വരാത്തതുണ്ട്. അതിൽ ഇബ്നു കസീറും പിന്നെ തബരിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് അദ്ദേഹത്തിന്റെ ഹിക്മത്തിന് പറയുന്ന ഒരു ഉദാഹരണം എന്താ വെച്ചാൽ, അദ്ദേഹം അടിമയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം നജ്ജാറായിരുന്നു എന്ന് പറയുന്നുണ്ട്, അദ്ദേഹം ഇടയനായിരുന്നു എന്ന് പറയുന്നുണ്ട്, അതേപോലെ തുന്നൽക്കാരനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. നജ്ജാർ എന്ന് പറഞ്ഞാല് മരപ്പണിക്കാരൻ, ഹയ്യാത്ത് പറഞ്ഞാല് ടൈലർ, അതേപോലെ തന്നെ ഇടയനായിരുന്നു. അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ യജമാനൻ, അദ്ദേഹത്തിന്റെ മൗല ലുക്മാനോട് പറഞ്ഞു, ഒരാടിനെ അറക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അതിന് അർത്ഥം അർത്ഥവ പറഞ്ഞു, അതിന്റെ ഏറ്റവും നല്ല രണ്ടെണ്ണം, ആടിന്റെ ഏറ്റവും നല്ല രണ്ടവയവങ്ങൾ. അദ്ദേഹം ലിസാനും കൽബും എടുത്തുകൊടുത്തു, ആടിന്റെ നാവും കൽബും കൊടുത്തു, ഹൃദയം എടുത്തുകൊടുത്തു. പിന്നീട് അതിനുശേഷം വീണ്ടും മറ്റൊരാടിനെ അറക്കാൻ പറഞ്ഞു, ലുക്മാൻ അറുത്തു. അതിന്റെ ഏറ്റവും വൃത്തികെട്ട രണ്ട് അവയവങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ലുക്മാൻ എന്ത് ചെയ്തു? വീണ്ടും ലിസാനും കൽബും കൊടുത്തു. വേണ്ടല്ലേ ഹിക്മത്ത്? അപ്പൊ അദ്ദേഹത്തിന്റെ മൗല, അദ്ദേഹത്തിന്റെ യജമാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏറ്റവും നല്ല രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞപ്പോൾ നാവും കൽബും എടുത്തു, ലിസാനും ഹൃദയം എടുത്തു. ഏറ്റവും മോശപ്പെട്ടത് എടുക്കാൻ പറഞ്ഞപ്പോഴും അത് രണ്ടും എടുത്തു. എന്താ അങ്ങനെ ശരിയാണ്? അപ്പൊ ലുക്മാൻ അലൈഹിസ്സലാം ആളോട് പറഞ്ഞു, ഇത് രണ്ടും നന്നാകുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് വേറൊന്നുമില്ല, ഇത് രണ്ടും ചീത്തയാണെങ്കിൽ വടക്കാകുകയാണെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട വേറെ ഒന്നുമില്ല. നാവും മനുഷ്യന്റെ നാവും മനുഷ്യന്റെ ഹൃദയവും കൽബും നന്നാകണമെങ്കിൽ അതിനേക്കാൾ നല്ലത് വേറെ ഒന്നുമില്ല, അത് രണ്ടും നാശമാകണമെങ്കിൽ അതിനേക്കാൾ വൃത്തിയായിട്ടത് വേറെ ഒന്നുമില്ല. അപ്പൊ ഇത് ഏതാണ്ട് തഫ്സീറുകളൊക്കെ മുഫസ്സിറുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. അത്രല്ലാതെ ഹദീസിനോട് യോജിച്ചു വരുന്നതുമാണ്. ഇൻസ്ലാസ്ലം പറഞ്ഞിട്ടുണ്ടല്ലോ കൽബാണ് ഒന്നാണ്ട്, വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ടോ, അദ്ദേഹത്തിന്റെ ആ ഹിക്മത്ത് കണ്ടോ, അദ്ദേഹത്തിന്റെ അഖ്ല് അൽ ഇസാബത്തു ഫിൽ ഉമൂർ, അദ്ദേഹത്തിന്റെ ഇൽമ്. വേറൊരിക്കൽ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നീ ബനി ഹിസ്സാസിന്റെ അടിമയായിരുന്നില്ലേ, ആ ഗോത്രത്തിൽ അടിമയായിരുന്നില്ലേ? ലുക്മാൻ പറഞ്ഞു, അതെ. നീ ആടിനെ വെച്ച് ജീവിച്ചിരുന്ന ആളായിരുന്നില്ലേ? അതെ, ഞാൻ ആടിനെ വെച്ച് ജീവിച്ചിട്ടുണ്ട്. നീ കർത്തവനായിരുന്നില്ലേ? അവ ലുക്മാൻ പറഞ്ഞു, ഞാൻ കർത്തവനാണെന്നുള്ളത് നിനക്കറിയാലോ, ലാഹിറാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ വിഷയം എന്താ വെച്ചാൽ പറ. അയാൾ പറഞ്ഞു, നിന്റെ വിരിപ്പിൽ ആളുകൾ ചവിട്ടുന്നുണ്ട്, നിന്റെ വാതിൽക്കൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്, നീ പറയുന്നത് ആളുകൾ അംഗീകരിക്കുന്നുണ്ട്, നീ പറയുന്നത് ആൾക്കാരെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അത്രക്കും സ്വീകാര്യത നേടിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നാല് ലുക്മാൻ അലൈഹിസ്സലാം. അത് ഖുർആനാണ് നമുക്ക് വിശദീകരിച്ചിരുന്നത്. ലുക്മാനെ ഹിക്മത്ത് കൊടുത്തു എന്നുള്ളത് നമുക്ക് വിശദീകരിച്ചിരുന്നത് അല്ലയാണ്, അത് വഹയിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ആ ചരിത്രം. അപ്പൊ ആളുകൾ നീ പറയുന്നത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോ ആദ്യം ചോദിച്ചാൽ അടിമയായിരുന്നില്ല, അപ്പൊ അദ്ദേഹത്തെ ആ രൂപത്തിൽ കണ്ടു. പക്ഷെ എന്നിട്ടെന്താണ്, ആളുകൾ നിന്റെ വാതിൽക്കൽ, നിന്റെ വിരിപ്പില്, നിന്റെ ചുറ്റും. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന് ചില കാരണങ്ങളുണ്ട്, ഒരു 19 കാരണങ്ങൾ, ഒരു 9-10 കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, അള്ളി വശരി, ഞാൻ ദൃഷ്ടികൾ താഴ്ത്തും. വഖഫി ലിസാനി, ഞാൻ നാവ് അടക്കി വെക്കും, ആവശ്യത്തിന് സംസാരിക്കുള്ളൂ. വഹിഫത് തുഅമത്തി, ഹലാലായത് തിന്നുള്ളൂ. വഹിഫ്ലി ഫർജി, എന്റെ ഫർജ് ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. വഖൗലി ബിസിദ്ഖിൻ, സത്യം പറയുള്ളൂ. വഫായി ബിഅഹദി, ഞാൻ കരാർ പൂർത്തീകരിക്കുന്നവനാണ്. വതക്രിമത്തി ളൈഫി, ഞാൻ അതിഥികളെ സൽക്കരിക്കും. വഹിഫ്ലി ജാരി, അയൽവാസികൾക്ക് വേണ്ട ചെയ്തു കൊടുക്കും. വതർക്കി മാലായ അനീനി, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യം ഞാൻ ഒഴിവാക്കും. എന്നിട്ട് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും വിശദീകരിക്കുന്നില്ല കേട്ടോ, അതൊക്കെ വിശദീകരിച്ച നമുക്ക് അങ്ങനെ പറഞ്ഞു പോലെ. ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്ക് പിന്നീട് മറ്റൊരിക്കലും പറയാം. ഫദാക്കല്ലദീ സ്വയ്യർനി ഇലാ മാത്തറ, ഈ കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ എന്റെ പിന്നാലെ കൂടുന്നത്. ആളുകൾ എന്റെ വാക്ക് അംഗീകരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കാണാം. ദേവിൻ ഗസിയർ ഒക്കെ ഉദ്ധരിച്ചതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനിയും പറയും കുറെ അദ്ദേഹത്തിന്റെ കുറെ അഹ്വാലുകൾ, അദ്ദേഹത്തിന്റെ കുറെ ഹിക്മത്തുകൾക്കുള്ള ഉദാഹരണങ്ങൾ ധാരാളമായിട്ട് കാണാം. അപ്പൊ നമുക്ക് പിന്നീട് മറ്റൊരിക്കല് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ പറയാം. ഇവിടെ എന്താണെങ്കിലും വലഖദാതൈന, തീർച്ചയായും ലുഖ്മാന് നാം കൊടുത്തിട്ടുണ്ട്. എന്ത് കൊടുത്തിട്ടുണ്ട്? ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലുഖ്മാൻ ആരാണെന്നുള്ളത് പറഞ്ഞു, അദ്ദേഹം ആ ജോലി എന്തായിരുന്നുള്ളത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞു, ഹിക്മത്തിന്റെ അർത്ഥം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അനിഷ്കുറില്ല. എന്താ പറഞ്ഞത്? നീ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അവിടെ അൻ എന്നുള്ളതിന് രണ്ട് ഷറുകൾ വന്നിട്ടുണ്ട്. ഒന്ന് കുല്ലാ ലഹു എന്നുള്ള അർത്ഥം, നാം അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ള മാനയിൽ വന്നിട്ടുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ പറഞ്ഞു അവിടെ അനിഷ്കുറില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ലുഖ്മാനിന് അള്ളാഹ് ഹിക്മത്ത് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ ഹിക്മത്താണ് എന്ത്? അനിഷ്കുറില്ല. അദ്ദേഹത്തിന് കൊടുത്തൊരു ഹിക്മത്തിൽ പെട്ടതാണ് എന്ത്? അനിഷ്കുറില്ല, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ളത്. അതല്ലെങ്കിൽ എന്തായി? കുല്ലാ ലഹു, നാം അദ്ദേഹത്തോട് പറഞ്ഞു എന്ത്? അനിഷ്കുറില്ല, നീ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ളത്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ രണ്ടാണെങ്കിലും പ്രശ്നമല്ല. അപ്പൊ ലുഖ്മാൻ അള്ളാഹു ഹിക്മത്ത് കൊടുത്തു. ആ ഹിക്മത്തിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഹിക്മത്ത് എന്തൊക്കെയെന്നുള്ളത് ഇപ്പൊ പറഞ്ഞല്ലോ. ആ ഹിക്മത്തിൽ പെട്ടതാണ് എന്ത്? ശുക്ർ, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ളത്. അപ്പൊ അള്ളാഹു ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്ത വലിയൊരു ന്യാമത്താണ് എന്ത്? ഹിക്മത്ത് എന്നുള്ളത്. അപ്പൊ ആ ഹിക്മത്ത് കൊടുത്തതിന് എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്ദി കാണിക്കണം. അല്ലെങ്കിൽ കുല്ലാ ലഹു, അദ്ദേഹത്തോട് ലുഖ്മാനോട് നാം പറഞ്ഞു എന്ത്? അനിഷ്കുറില്ല, അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ളത് പറഞ്ഞു. ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ശുക്ർ? ശുക്ർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോ, ശുക്ർ എന്ന് പറഞ്ഞാൽ ഹുവ അൽ ഖിയാമ ബി ത്വഅത്തിൽ മുനഇം. ഇതാണ് ശുക്ർ. നമുക്ക് അനുഗ്രഹം ചെയ്തു തന്ന അള്ളാഹുവിന് ത്വഅത്ത് ചെയ്യുക, അള്ളാഹുവിന് അനുസരിക്കുക, അള്ളാഹുവിന് പുണ്യകർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്കുള്ള എല്ലാ നിഅമത്തുകളും ചെയ്തു തന്ന അള്ളാഹുവാണ്. അള്ളാഹുവിന് നമ്മൾ തിരിച്ച് അതിന് നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് അള്ളാഹുവിന് തിരിച്ച് ത്വഅത്തുകൾ ചെയ്യുക, അതാണ് എന്ത്? ശുക്ർ എന്ന് പറഞ്ഞാൽ. അത് മൂന്ന് രൂപത്തിലായിരിക്കണം. ഒന്ന് ഇഅ്തിറാഫൻ ബിൽ ഖൽബ്, രണ്ട് സനാഅൻ ബിൽ ലിസാൻ, മൂന്ന് ത്വഅത്തൻ ബിൽ അർക്കാൻ. മൂന്ന് രൂപത്തിലാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ശുക്ർ എന്നുള്ളത് പറഞ്ഞു? ശുക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നന്ദി കാണിക്കലാണ്. അതെങ്ങനെ? അനുഗ്രഹം ചെയ്തു തന്നത് അള്ളാഹാണ്, അള്ളാഹുവിന് ത്വഅത്ത് ചെയ്യുക, അതാണ് ശുക്ർ കാണിക്കുക എന്ന് പറഞ്ഞാൽ. ആ ശുക്ർ കാണിക്കേണ്ടത് എത്ര രൂപത്തില്? മൂന്ന് രൂപത്തില്. ഒന്ന് കൽബ് കൊണ്ട്. അതെന്താണ്? ആ ശുക്ർ, അള്ളാഹ് ചെയ്തു തന്ന ആ നിഅമത്തുകളെ അംഗീകരിക്കുക, മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാകുക. എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക, മനസ്സിലത് ഉണ്ടാകുക എന്നർത്ഥം. രണ്ടാമത്തത് സനാ അംബിലിസാ, നാവ് കൊണ്ട് അത് പറയാ. അത് ഖുർആൻ തന്നെ വന്നതാണ് അല്ലേ? അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അതാണ് സനാ ചെയ്യുക. അതെങ്ങനെയാണെന്നുള്ളത് അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഉപസരിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നാവ് കൊണ്ട് അത് കിബ്രാകരുത്, ഫഹറാകരുത്, അതിന്റെ രൂപങ്ങൾ വേറെ നമുക്ക് പഠിക്കാം. അപ്പൊ നാവ് കൊണ്ട് അത് എടുത്തു പറയാന്നുള്ളത് ശുക്രിന്റെ വാഗാണ്. അത് പറയേണ്ട രൂപം നമുക്ക് വേറെ മനസ്സിലാക്കാം. പിന്നെ പറഞ്ഞു വത്താഴത്തും വിലർക്കാൻ, നമ്മുടെ ശാരീരികമായ അവയവങ്ങൾ കൊണ്ട് അതെന്ത് ചെയ്യണം? അത് പ്രാവർത്തികമാക്കണം. അള്ളാഹുവിനോട് ഷാക്കിറാണെന്നുള്ളത് തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ, മനസ്സിലുണ്ടായാൽ പോരാ, അത് അവന്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകും. ചിലക്കാര് തൊള്ളോണ്ട് പറയാൻ ഉഷാറായിരിക്കും. അൽഹംദുലില്ലാഹ് എന്നുള്ളതൊക്കെ എല്ലാ സന്ദർഭത്തിലും ചില ആളുകളുടെ ഒരു രീതിയാണ്. പ്രത്യേകിച്ച് പ്രവാസികൾ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു രീതിയാണ്, എല്ലാ സന്ദർഭത്തിലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത് പറയാം. അഞ്ചു നേരം നമസ്കാരം കൂടി ഉണ്ടാവില്ല. അപ്പൊ ഈ മൂന്ന് രൂപത്തിലാണ് എന്ത്? ആ ശുക്ർ വേണ്ടത്. ഒന്ന് കൽബ് കൊണ്ട്, രണ്ട് ലിസാന് കൊണ്ട്, മൂന്ന് അവന്റെ ജവാരിഹുകൾ കൊണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് അതിന്റെ എന്ത്? റുക്കിനുകൾ. ഏത്? ശുക്റിന്റെ മൂന്ന് റുക്കിനുകളാണത്. ഇനി രണ്ട് ദറജകളാണ് ശുക്റിനുള്ളത്. രണ്ട് ദറജകൾ. ഒന്നെന്തു വെച്ചാല് വാജിബായിട്ടുള്ളത്, അതാണ് ഒന്നാമത്തെ ദർജ. രണ്ടാമത്തത് എന്താ വെച്ചാല് മുസ്തഹബായിട്ടുള്ളത്. ശുക്റിന് രണ്ട് ദർജകൾ, മൂന്ന് അർക്കാനുകൾ. അർക്കാനുകളാണ് പറഞ്ഞത്, ശുക്ർ കാണിക്കേണ്ട മൂന്ന് അർക്കാനുകൾ, അതിന്റെ മൂന്ന് രീതികൾ. ആ മൂന്ന് രൂപത്തിലൊരു സത്യവിശ്വാസി അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നവനായിരിക്കണം. ഇനി അതിന്റെ ദർജകൾ, ഒന്ന് വാജിബായതുണ്ട്. അതെന്താ വെച്ചാൽ അറിയാലോ, വാജിബായ കാര്യങ്ങൾ ചെയ്യാതിൽ സംശയമൊന്നുമില്ലല്ലോ. ആദ്യം ചെയ്യേണ്ടത് വാജിബാത്തുകളല്ലേ, പിന്നെ അള്ളാഹ് ഹറാമാക്കി നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് ശുക്റിന്റെ ഒന്നാമത്തത്. അതിന്റെ ഒന്നാമത്തെ ദർജ അതാണ്. അതാണ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഫർളാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ശുക്ർ. അല്ല ഞാൻ അല്ലന്തുല്ല പറഞ്ഞുകൊണ്ട് മാത്രം ഇതാവില്ല. അതാവുകൊണ്ട് ഇങ്ങനെ 10,000 വട്ടം ഉരുവിട്ടതുകൊണ്ട് കാര്യമില്ല. ഒന്നാമത്തെ തറച്ചതാണ് ഫറായിലുകൾ ചെയ്യുക, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതോടൊപ്പം അള്ളാഹ് നിഷിദ്ധാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഹറാമാക്കിയിട്ടുള്ളത്, അത് ഒഴിവാക്കുക എന്നുള്ളത് ശുക്രാണ്. ശുക്രന്റെ ഒന്നാമത്തെ ദർജയിൽപ്പെടുന്നതാണ്. രണ്ടാമത്തത് മുസ്തഹബായിട്ടുള്ളത്, അത് പിന്നെ അറിയാലോ, നവാഫിലുകള്, ത്വാഅത്തുകള് ഒക്കെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ രണ്ട് ദർജകളാണ് അതിന് ഉള്ളത്. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? അനിഷ്കുറിലില്ല, ഇത് അള്ളാഹുവിന്റെ അമ്പ്രാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന് ശുക്ർ കാണിക്കണം എന്നുള്ളത്. ഈ ശുക്ർ കാണിക്കുന്നത് എന്തിനു വെച്ചാല് ഖുർആൻ പറഞ്ഞു വമൈ യഷ്കുർ, അള്ളാഹുവിന്റെ വാക്യഭാഗത്ത് പറയണം, ഇനി ആരാണോ അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്നത്, ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവൻ ശുക്ർ കാണിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, അവന് വേണ്ടി തന്നെയാണ്. ഇത് ഖുർആന്റെ ഒരു രീതിയാണ്. ഖുർആനിലെ പല സന്ദർഭങ്ങളിലും ഇതിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് കാണാം. എന്ത്, ഒരാൾ നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ നന്ദി കാണിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്. ഒരാൾ ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആ ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് അല്ലേ, വമന ഹിത്തത ഫൈനമായ ഹിത്തത്തിന് അർശയിൽ, അവന് വേണ്ടി തന്നെയാണ് ആ സന്മാർഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ വമൻ തസക്ക ഫൈനമായ തസക്കാലി നഫ്സി, ഇങ്ങനെ കുറെ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഒരാള് സ്വയം നന്നാകുകയാണെങ്കിൽ, പരിശുദ്ധി നേടുകയാണെങ്കിൽ, അവൻ അവന്റെ പരലോകത്തിന്റെ ഗുണത്തിന് വേണ്ടി തന്നെയാണ് അവനത് ചെയ്യുന്നത്, പരിശുദ്ധി നേടുന്നത്, നല്ലവനായിത്തീരുന്നത്, തസക്കിയത്ത് നേടുന്നത്. അപ്പൊ ഇങ്ങനെ ഖുർആനിൽ കുറെ ആയത്തുകൾ കാണാം. അതേപോലത്തെ ഒരു ആയത്താണ് എന്ത്, ഫൈനമായ ഷ്കുറു ലിനഫ്സിഹി, അവൻ അവന് വേണ്ടി തന്നെയാണ് എന്ത് നന്ദി കാണിക്കുന്നത്. അത് പറഞ്ഞാൽ എന്താ, ആ ശുക്ർ കാണിക്കുന്നതിന്റെ മൻഫഅത്ത്, അതിന്റെ ഉപകാരം അതാർക്ക് തന്നെയാണ്, അത് അവന് തന്നെയാണ്. അത് രണ്ട് രൂപത്തിലാണ് കിട്ടുക. ആ ഉപകാരം കിട്ടുന്നത് രണ്ട് രൂപത്തിലാണ്. ആ രണ്ട് രൂപം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഒന്ന്, അവനത് ശുക്ർ കാണിച്ചാൽ ആ അനുഗ്രഹത്തെ നിലനിർത്തുന്നത് എന്താണ്, ആ ശുക്രാണ്. അപ്പൊ അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഅമത്ത്, ആ നിഅമത്തിനെ നിലനിർത്തുന്നത് എന്താണ്, അവന്റെ ശുക്രാണ്. രണ്ടാമത്തത് അതിൽ വർദ്ധനവ്, ആ വർദ്ധനവ് ഉണ്ടാക്കുന്നത് എന്താണ്, അവന്റെ ശുക്രാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അതിൽ പെടും. ഏതാ രണ്ട് കാര്യങ്ങൾ? അത് അറബിയിൽ പറഞ്ഞാല് ഇത് ബിഹി തുസ്തബ്ഖ അന്യമ, അവന് ലഭിച്ചിട്ടുള്ള ഒരു നിഅമത്ത്, അത് നന്ദി കാണിക്കുമ്പോൾ അവൻ ആ നിഅമത്തിനെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ശുക്ർ കാണിക്കണം. അപ്പൊ അവന് ലഭിച്ചിട്ടുള്ള നിഅമത്തിനെ നിലനിർത്തുന്നത് ആ ശുക്റാണെന്ന് അർത്ഥം. രണ്ടാമത്തത് വബി സബബിഹി യസ്തജ്ലിബുൽ മസീദ്, യസ്തജ്ലിബുൽ മസീദ്, ആ ശുക്റാണ് അവൻ അതിലെന്തുകൊണ്ടിരുന്നത്, വർദ്ധനവ് കിട്ടുന്നത്. അപ്പൊ ഞാൻ, അത് ഏത് കാര്യമാണ്, നമ്മളെ സമ്പത്തോ നമ്മളെ മക്കളോ ആരോഗ്യമോ എന്തോ ആകട്ടെ, നമുക്ക് അള്ളാഹു ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഏത് നിയമത്തുകളാകട്ടെ, അപ്പൊ ആ ശുക്ർ കാണിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിനെ നിലനിർത്തും, ആ ശുക്ർ എന്ത് ചെയ്യും, ആ അനുഗ്രഹത്തെ നിയമത്തിനെ നിലനിർത്തും. രണ്ട്, ആ ശുക്ർ എന്ത് ചെയ്യും, ആ അനുഗ്രഹത്തെ പിന്നെ അത് വർദ്ധിപ്പിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൊണ്ടാണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു കൗല്, ഒരു ചൊല്ല് അറബിയിലുണ്ട്, എന്ത്, ശുക്ർ എന്നുള്ളത് ഖൈദുൻ നിഅമ, അതേപോലെ സ്വൈദുൻ നിഅമത്തിൽ മഫ്ഖൂദ, ഉള്ള നിഅമത്തിനെ നിലനിർത്തും ശുക്ർ. അതേപോലെ തന്നെ നമുക്ക് ഇല്ലാത്ത ഒരു നിഅമത്തിനെ അത് നമുക്ക് കൊണ്ടുതരും ചെയ്യും, ഏത്, ശുക്ർ എന്നുള്ളത്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാചകമാണ്. എന്ത്, ശുക്ർ എന്നുള്ളത് ഖൈദുൻ നിഅമത്തിൽ മൗജൂദ വ സ്വൈദുൻ നിഅമത്തിൽ മഫ്ഖൂദ എന്നുള്ളത് നമ്മളെ മനസ്സിൽ ഹൈഫുള്ളാക്കിയേക്കേണ്ടൊരു പിന്നെ പ്രയോഗമാണ്. അത് ഉള്ളതിനെ നിലനിർത്തുന്നത് ശുക്രാണ്, നമുക്ക് ഇല്ലാത്തതിനെ നേടിത്തരുന്നതും ശുക്രാണ്. അപ്പം ഇവിടെ ശുക്ർ കാണിക്കുന്നത് വമൈ യഷ്കുർ, ഇനി ഒരാൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഫൈനമാ യഷ്കുർ ലിനഫ്സിഹി, അവൻ നന്ദി കാണിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞ എന്താ, വമൻ കഫറ ഫൈനല്ലാഹു ഗനിയുൻ ഹമീദ്, ഇനി ആരെങ്കിലും നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഹമീദാണ്. എന്റെ അർത്ഥം എന്താ, ഇനിയിപ്പോ സൃഷ്ടികളാരും നന്ദി കാണിച്ചിട്ടില്ല, അതുകൊണ്ട് അള്ളാഹുവിനൊരു ലുറും ഇല്ല, അള്ളാഹുവിന് അതുകൊണ്ട് ഒരു ലുറും വരാനില്ല. അവന്റെ മുൽക്കിൽ അവന്റെ സുൽത്താനിൽ, അവന്റെ ആധിപത്യത്തിൽ, അവന്റെ രാജ്യാധിപത്യത്തിൽ അതുകൊണ്ട് ഒരു കുറവുമില്ല, ഒരു പോരായ്മയില്ല. ആരും നന്ദി കാണിച്ചു, അത് ഹദീസിൽ തന്നെ വന്നതാണ് അതിന്റെ വിശദീകരണങ്ങൾ. ഇനി എല്ലാവരും നന്നായി, എല്ലാവരും അള്ളാഹുവിന് ശുക്ര കാണിച്ചു, അത് അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ വർധനം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അവ രണ്ടായത്തും പരസ്പര ബന്ധിതാണ്. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി വമൻ കഫറ, ഇനി ഒരാൾ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ, അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഫഇന്നല്ലാഹു ഗനിയുൻ ഹമീദ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഗനിയാണ്. എന്തിൽ നിന്ന്? അവന്റെ ശുക്രിൽ നിന്ന്. അത് ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹ് എന്താ? അല്ലെങ്കിൽ സൃഷ്ടികൾ ആരും ശുക്ർ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിനെന്താ? അള്ളാഹു ഗനിയാണ്. അതേപോലെ തന്നെ അള്ളാഹു ഹമീദാണ്. ശുക്ർ ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു ഹമീദാണ്. ആരും ശുക്ർ ചെയ്തിട്ടില്ല എന്ന് നോക്കുക, എന്നാലും അള്ളാഹു ഹമീദാണ്. കാരണം മനുഷ്യന്മാർക്ക്, അവന്റെ സൃഷ്ടികൾക്ക് എണ്ണിയാലൊടുങ്ങാത്ത നിയമത്തുകളാണ് അള്ളാഹു ചെയ്തു കൊടുത്തിരിക്കുന്നത്. എണ്ണിക്കണക്കാൻ പറ്റാത്ത അത്രത്തോളം നിയമത്ത്, ആ നിയമത്തുകൾ മാത്രം മതി എന്ത്? അള്ളാഹു ഗനിയ, അള്ളാഹു ഹമീദാകാൻ. അപ്പൊ അതാണ് എന്ത്? അമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയുൻ ഹമീദ്. ഖുർആനിൽ വേറെ ആയത്തിൽ തന്നെ വന്നിട്ടുണ്ട്, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത്. ഇത് ഖുർആനാണല്ലോ പഠിക്കുന്നത്. ഖുർആൻ പഠിക്കുന്ന ആളുകൾ എത്ര ആളുകൾ ഉണ്ടാവും? അപ്പൊ അത് 12-ാമത്തെ ആയത്താണ് നമ്മൾ എടുക്കുന്നത്. ഒരു ക്ലാസ്സിലോ ഒരു ദിവസത്തിലോ ഒരു ആയത്ത്, രണ്ടായത്ത്, മൂന്നായത്തുകളൊക്കെയാണ്. എത്ര ആളുകൾ ഇത് ഹിഫ്ലാക്കിയിട്ടുണ്ടാവും? ഖുർആനിൽ ചെറിയ സൂറത്തുകൾ എത്ര ആളുകൾക്ക് ഹിഫ്ല ഉണ്ടാകും? ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ദുറൂസുൽ മുഹിമ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, ജൽസല മുതൽ, ഇദാ ദുരിതത്തിലുള്ള മുതൽ ചില ആൾക്കാർക്ക് ഒരു ചിരിയായിരുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടികളോട് പഠിക്കാൻ പറയുന്നത് എത്ര ആളുകൾക്ക് അത് ഹിഫ്ല ഉണ്ട്? തെറ്റുകൂടാതെ ഇതാ ദുരിതത്തിലുള്ളൂ, ദുരിതാല മുതൽ ലാസ്വേറെ. അപ്പൊ അള്ള തന്നെ അത് പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അതിനവന്റെ ജീവിതം സാക്ഷിയാണ്. ഖുർആനിലത് പറഞ്ഞിട്ടുണ്ട്, അവൻ നന്ദികേട് കാണിക്കുന്നവനാണ് എന്നുള്ളതിന് മനുഷ്യന്റെ ജീവിതം തന്നെ സാക്ഷിയാണ് അല്ലേ. അവൻ നിഅമത്തുകൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അതിന്റെ മൂല്യം, അതിന്റെ വില ഒരാൾക്ക് മനസ്സിലായത്. അത് പലരും പറയാറുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ടാകും, ചെയ്യൂല. പക്ഷെ ആ നിഅമത്ത് അത് നഷ്ടപ്പെടുമ്പോൾ മാത്രം അത് എത്രത്തോളം വലുതായിരുന്നു അള്ളാഹുവിന്റെ നിഅമത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഗനി എന്നുള്ളതും ഹമീദ് എന്നുള്ളതും അള്ളാഹുവിന്റെ ഇസ്മകളിൽപ്പെട്ട രണ്ട് ഇസ്മാണ്. അവ ഗനി എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ്, ഹമീദ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ്. അതിൽ രണ്ട് സിഫത്തുകളുമുണ്ട്. അതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം. ഇപ്പൊ വലക്കത് എന്നുള്ളത് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ചിലപ്പോ ചില ആൾക്കാർ എന്താ വലക്കത്, ഒരൊറ്റ പദാണല്ല, അവിടെ മൂന്ന് പദങ്ങൾ, മൂന്ന് തെക്കീതുകൾ. അതേപോലെ അത് ഓരോന്നും അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോകണം. ഇതിൽ രണ്ട് സിഫത്തുകളുണ്ട്. ഒന്ന് ഗിന എന്നുള്ള സിഫത്ത്, രണ്ട് ഹംദ് എന്നുള്ള സിഫത്ത്. അപ്പൊ 4 കാര്യങ്ങൾ ഇതിൽ വന്നു. ഒന്ന് രണ്ട് ഇസ്മുകൾ, രണ്ട് സിഫത്തുകൾ. ഇസ്മുകള് ഗനി ഹമീദ്, സിഫത്തുകള് ഹംദ് ഗിന. ഇനിവിടെ ഹമീദ് എന്ന് പറഞ്ഞാല് രണ്ടർത്ഥങ്ങളിലാണ്. ഒന്ന് ഫായിലിന്റെ അർത്ഥത്തിൽ വരും, ഹാമിദ് എന്നുള്ള അർത്ഥത്തില്. അപ്പൊ എന്തർത്ഥം കിട്ടും? സ്തുതിക്കുന്നവൻ. രണ്ട് മഫ്ഊലിന്റെ അർത്ഥം, അതായത് മഹ്മൂദ് എന്നുള്ള അർത്ഥം. അതെ, നമ്മള് മലയാളത്തിൽ എങ്ങനെയാണ് പറഞ്ഞു പോയത്? എന്താ അള്ളാഹു ഗനിയുൻ ഹമീദ്. നമ്മൾ നേരത്തെ അസീസ്, അള്ളാഹ് അസീസാണെന്നുള്ളതിനെ വിശദീകരിച്ചല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സമയം പിടിക്കും. അപ്പൊ ഒന്ന് ഹമീദ് എന്ന് പറയുമ്പോ രണ്ടർത്ഥത്തില്, ഒന്ന് ബിമാന ഹാമിദ്, രണ്ട് ബിമാന മഹ്മൂദ്. അപ്പൊ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഹാമിദ്, അള്ളാഹ് ഹാമിദാണെന്ന് പറയുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അവന്റെ അമ്പിയാക്കളെ, അല്ലെങ്കിൽ അവന്റെ ഔലിയാക്കളെ, സ്വലീങ്ങളായ ആളുകൾ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? തനാഹ് ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് അള്ളാഹ് ഹാമിദാണ്, അള്ളാഹു സ്തുതിക്കുന്നവനാണ്, ഹംദ് ചെയ്യുന്നവനാണെന്ന് പറയുന്നത്. ഖുർആനിലെ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. അവരെ ചെയ്യുന്ന തനാഹ് അത് ആ ഹംദിന്റെ ഭാഗമാണ്. മഹ്മൂദ് എന്ന് പറയുമ്പോൾ അതല്ല. മഹ്മൂദ് എന്ന് പറയുമ്പോൾ അള്ളാഹു എന്നെ ആര് സ്തുതിക്കുന്നു? സൃഷ്ടികൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനാണെന്നുള്ള അർത്ഥം കേട്ടോ. അതാണ് മഹ്മൂദ്. അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ സ്തുതിക്കപ്പെടേണ്ടവനാണ്, അതാണ് മഹ്മൂദ് എന്നുള്ളത്. അതിന് മുസ്തഹിക്കായിട്ടുള്ള, അർഹനായിട്ടുള്ളവൻ ആര് മാത്രമാണ്?
അള്ളാഹു മാത്രമാണ്.
എല്ലാവിധ ഹംദുകൾക്കും മുസ്തഹിക്കായിട്ടുള്ളവൻ, അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നർത്ഥം. അപ്പൊ രണ്ട് ഇസ്മുകള്, രണ്ട് സിഫത്തുകള്, അതൊക്കെ അതിൽ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അള്ളാഹു മഹ്മൂദാണെന്ന് പറയുമ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ? അള്ളാഹുവിന്റെ സിഫാത്തുകളില്, അള്ളാഹുവിന്റെ അഫ്ആലുകളില്, അള്ളാഹുവിന്റെ ഷറഇല് ഒക്കെ അള്ളാഹു എന്താണ്? മഹ്മൂദാണ്. സൃഷ്ടികൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, ആർത്ഥത്തിൽ മഹ്മൂദാണ് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും. അത് നാവ് കൊണ്ടല്ലെങ്കിൽ മറ്റു രൂപത്തിൽ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്, എല്ലാ മനുഷ്യന്മാരും അന്തികേട് കാണിച്ചതിന് അത് അള്ളാഹുവിന്റെ മുൽക്കിലോ സുൽത്താനിലോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇനി എല്ലാവരും നല്ല മനുഷ്യന്മാരായാലും ഹദീസിൽ ഒന്നാണല്ലോ, അത് അള്ളാഹുവിന്റെ സുൽത്താനിലോ ഒരു വർധനവും ഉണ്ടാക്കണില്ല, അള്ളാഹുവിന്റെ ആധിപത്യത്തിൽ അള്ളാഹുവിന്റെ അധികാരത്തിലൊരു വർധനവും ഉണ്ടാക്കണില്ല. അപ്പൊ അവൻ മഹ്മൂദാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ സിഫാത്തുകളില്, അള്ളാഹുവിന്റെ ഒരുപാട് സിഫത്തുകളുണ്ട്, ആ സിഫാത്തുകളിലൊക്കെ അള്ളാഹാണ് മഹ്മൂദാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അള്ളാഹു മഹ്മൂദല്ലേ? മഹ്മൂദാണ് അല്ലെ, അതിലവൻ സമ്പൂർണനാണ്. അതേപോലെ തന്നെ അവന്റെ ഷറഅ്, അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അള്ളാഹു ആരാണ്? മഹ്മൂദാണ്. അപ്പോ ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു ഗനിയുൻ ഹമീദ്.